2020 ജൂലൈ 25 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് ഇടുക്കി ഡയറിയിൽ അഖിൽ സഹായി എഴുതുന്നു. ചരിത്രമായി ഇടുക്കി ജലവൈദ്യുതി പദ്ധതി. രാജ്യത്തെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുതി പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുതി പദ്ധതി അതിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് പിന്നിട്ട വാരമാണ് കടന്നുപോയത്. 11 മൂലമറ്റം പവർഹൌസിലെ വൈദ്യുതോൽപാദനം 10,000 കോടി യൂണിറ്റിലെത്തി. രാജ്യത്ത് ആദ്യമായാണ് ഒരു ജലവൈദ്യുതി നിലയത്തിൽ നിന്ന് ഇത്രയും ഉത്പാദനം നടക്കുന്നത്. 1976 ഫെബ്രുവരി 12 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തിന് സമർപ്പിച്ച ഇൻഡോ കാനഡ പദ്ധതി 44 വർഷം കൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. അപൂർവങ്ങളിൽ അപൂർവം, കുറവൻ കുറത്തി മലകൾക്കിടയിൽ 500 അടിയിലേറെ ഉയരത്തിൽ പണിത ആർച്ച് ഡാമിന് പിന്നിൽ സംഭരിക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ വെള്ളം, പാറ തുരന്നുണ്ടാക്കിയ ഭൂഗർഭ പവർഹൌസിലെത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ആവിഷ്കരിച്ചത്. ഇടുക്കി അണക്കെട്ടിൽ നിന്ന് 46 കിലോമീറ്റർ ദൂരത്തായി നാടുകാണി മലയുടെ താഴ്വാരത്താണ് മൂലമറ്റം പവർഹൌസ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിയുടെ അടിയിൽ വിസ്തൃതിയേറിയ പാറയ്ക്കുള്ളിൽ തുരന്നെടുത്ത 7 നിലകളായാണ് വൈദ്യുതി നിലയം. ഇടുക്കി, ചെറുതോണി, കുളമാവ് ഡാമുകളെ ഒരുമിപ്പിച്ചുള്ള ഇടുക്കി ജലസംഭരണിയാണ് ഊർജോൽപാദനത്തിന്റെ സ്രോതസ്. 15,000 തൊഴിലാളികൾ ജോലി ചെയ്ത പദ്ധതി നിർമ്മാണത്തിനിടയിൽ 85 പേരോളം അപകടത്തിലും മറ്റും മരിച്ചതായാണ് കണക്ക്. 220 കോടിയോളം രൂപയാണ് അന്ന് പദ്ധതിക്കായി ചെലവാക്കിയത്. ഇത്തരം ഒരു പദ്ധതി ഇപ്പോൾ പൂർത്തിയാക്കണമെങ്കിൽ കുറഞ്ഞത് 3,000 കോടി രൂപ വേണ്ടിവരുമെന്ന് വിദഗ്ധ അഭിപ്രായം. 1975 1986 2 ഘട്ടങ്ങളിലായി സ്ഥാപിച്ച 3 വീതം 6 ജനറേറ്ററുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഭൂമിക്കടിയിലൂടെ എത്തുന്ന വെള്ളം ഏകദേശം 669.2 മീറ്റർ ഉയരത്തിൽ നിന്ന് 6 ടർബൈനുകളിലേക്ക് വീഴിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓരോ ടർബൈനുകളുടെയും ക്ഷമത 130 മെഗാവാട്ടാണ്. ആകെ 780 മെഗാവാട്ടാണ് ഇവിടുത്തെ ഉത്പാദനക്ഷമത. എല്ലാ ജനറേറ്ററുകളും പ്രവർത്തിപ്പിച്ചാൽ പ്രതിദിനം 18 ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കാം. കേരളത്തിനാവശ്യമായ വൈദ്യുതിയുടെ 35% മൂലമറ്റത്തു നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് 1 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോൾ ചെലവ് യൂണിറ്റിന് 25 പൈസയാണ്. എഞ്ചിനീയർമാർ മുതൽ അറ്റൻഡർമാർ വരെ നിരവധി ജീവനക്കാരാണ് മുഴുവൻ സമയവും പവർ ഹൌസിൽ ജോലി ചെയ്യുന്നത്. അപകട സാധ്യത കൂടിയ ഗണത്തിൽ വരുന്നതിനാൽ 6 മണിക്കൂർ വീതമുള്ള 4 ഷിഫ്റ്റുകളായി ജോലി സമയം നിജപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിക്കടിയിലെ കുറഞ്ഞ ഓക്സിജൻ അളവിൽ ഓരോ നിമിഷവും അപകടം മുന്നിൽ കണ്ടാണ് ഇവരുടെ ജോലി. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഉണ്ടായ ഇവിടെ 2011 പൊട്ടിത്തെറിയിൽ വനിതയടക്കം 2 എഞ്ചിനീയർമാർ മരിച്ചിട്ടുണ്ട്. വഴികാട്ടിയത് ആദിവാസി മൂപ്പൻ. 1932 മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന W.J. John ഇടുക്കിയിലെ ഘോരവനങ്ങളിൽ നായാട്ടിനെത്തിയതാണ് ചരിത്ര നിർമ്മിതിയിലേക്കുള്ള വഴി തുറന്നത്. നായാട്ടിനിടയിൽ ആദിവാസി മൂപ്പനായ കരിവെള്ളായൻ കൊലുമ്പനെ അദ്ദേഹം കണ്ടുമുട്ടി. കൊലുമ്പനാണ് കുറവൻ കുറത്തി മലയിടുക്കിലൂടെ പെരിയാർ ഒഴുകുന്ന ആകർഷകമായ കാഴ്ച കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ അണകെട്ടിയാൽ വൈദ്യുതോൽപാദനത്തിനും ജലസേചനത്തിനും പ്രയോജനപ്പെടുമെന്ന് ജോണിന് തോന്നി. ജോണിന്റെ സഹോദരന്മാരായ എഞ്ചിനീയർമാരുടെ സഹായത്തോടെ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും തിരുവിതാംകൂർ സർക്കാർ തള്ളി. പിന്നീട് ഇറ്റലി സ്വദേശികളും ഈ ആശയവുമായി എത്തി. അവസാനം 1961 കേന്ദ്ര ജലവൈദ്യുതി വകുപ്പിനു വേണ്ടി ഇവിടെ പഠനം നടത്തി അണക്കെട്ടിന്റെ രൂപരേഖ തയ്യാറാക്കുന്നത്. 1963 ഇതിന് അംഗീകാരം കിട്ടി. കനേഡിയൻ സർക്കാർ സഹായം കൂടി നൽകിയതോടെ പദ്ധതിയുടെ നടത്തിപ്പ് KSEB ഏറ്റെടുത്തു. രണ്ടാം പദ്ധതി പുരോഗമിക്കുന്നു. ഇടുക്കി പദ്ധതിയുടെ രണ്ടാമത് ഉത്പാദന നിലയം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. രണ്ടാം പദ്ധതിക്കുള്ള വിശദമായ രൂപരേഖ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ ഏജൻസിയായ വാട്ടർ ആൻഡ് പവർ കൺസൾട്ടൻസി സർവീസസ് അഥവാ വാപ്കോസിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ പവർ ഹൌസിന്റെ സ്ഥാനം, ആവശ്യമായി വരുന്ന സ്ഥലം, വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം പുറന്തള്ളുന്ന വെള്ളം ഒഴുക്കേണ്ട സ്ഥലം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, നിർമ്മാണ ചെലവ് തുടങ്ങി എല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന റിപ്പോർട്ടാണ് തയ്യാറാക്കേണ്ടത്. വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം പുറന്തള്ളുന്ന വെള്ളം വീണ്ടും പമ്പ് ചെയ്ത് റിസർവോയറിൽ എത്തിക്കുന്ന പദ്ധതിയും വാപ്കോസ് പഠനവിധേയമാക്കും. മൺസൂൺ സീസണുകളിൽ ഡാം നിറയുന്ന അവസരത്തിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതോടൊപ്പം പീക്ക് സമയങ്ങളിൽ പുറത്തുനിന്ന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് ഒഴിവാക്കാനും പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അതിനാൽ KSEBയുടെ ഏറ്റവും ബൃഹത്തായ പദ്ധതിയായി ഇത് മാറും. 2500 കോടി രൂപയാണ് പദ്ധതി തുകയെന്നാണ് കണക്കാക്കുന്നത്.